തിരുവചനത്തിൽ നമുക്കൊരു വേദഭാഗം വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെയുള്ള 5 വാക്യങ്ങൾ ശബ്ദം ഉയർത്തിയാളെന്ന് വായിച്ച് സഹായിച്ചിരിക്കും, സഹായം നന്നായിരിക്കും. എഫേസ്യൻസ് chapter 1 verses from 15 to 19. ഈ നീണ്ട വേദഭാഗം ഒരു നീണ്ട ശുശ്രൂഷയ്ക്കും ഒരു പ്രസംഗത്തിനും പഠനത്തിനും ഉള്ളതായിരിക്കുന്ന ഭാഗമാണെങ്കിലും ഈ ആരാധന യോഗത്തിലെ ആ ഈ സമയപരിധിയിൽ അപ്രകാരമുള്ളതായിരിക്കുന്ന സാഹചര്യം പോലൊരു അവസരം ഞാൻ എടുക്കുന്നില്ലെന്നാൽ ദൈവാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തോട് സംസാരിച്ച് ഇത് പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ പ്രകാശിപ്പിച്ച ചില ആശയങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ച് ദൈവസ്ഥലം ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ദൈവദാസൻ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ, ആ വെള്ളിയാഴ്ച വൈകിട്ട് കിടക്കുന്ന മീറ്റിങ്ങിലും സൺഡേയിലും ആ ദൈവനും ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളും അല്പസമയമൊക്കെ അദ്ദേഹത്തിനും കൊടുക്കണ്ടേ, വിട്ടുകൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചകളിൽ അച്ഛനോട് ഇല്ലായിരുന്നല്ലോ, പല വെള്ളിയാഴ്ച ഇല്ലായിരുന്നു, വെള്ളിയാഴ്ച ദൈവദാസൻ ശുശ്രൂഷിച്ചാട്ടെ, ഞായറാഴ്ച ഞാൻ ശുശ്രൂഷിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കർത്താവിൻ്റെ ദാസനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ അവസരത്തിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടുമുള്ളതായിരിക്കുന്ന ആ സഹകരണവും അവരുടേതായിരിക്കുന്ന ഇടപാടുകളും അവരുടേതായിരിക്കുന്ന ആ പ്രാർത്ഥനയും കൂട്ടമെല്ലാം ഞങ്ങളുടെയും ജീവിതത്തിന് വളരെ ആശ്വാസവും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വളരെ കൈത്താങ്ങും, അതൊരു കോട്ടയുമായിരുന്നു. പൗലോസ് ഇവിടെ പറയുന്നതായ ഭാഗങ്ങളിൽ വായിച്ച ആദ്യ ഭാഗം പൗലോസ് കേട്ടതായ ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട്, അപ്പോൾ പൗലോസ് കേട്ടതായ രണ്ട് കാര്യം, കർത്താവായ യേശുക്രിസ്തുവിനോടുള്ളതായിരിക്കുന്ന വിശ്വാസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തത്, സകല വിശുദ്ധന്മാരോടുമുള്ള നിങ്ങളുടെ സ്നേഹം. ഈ രണ്ട് വിഷയവും എഫെസോസിലെ വിശുദ്ധന്മാർക്ക് ലഭിച്ച മാനസാന്തരത്തിൻ്റെ വീണ്ടും ജനനത്തിൻ്റെ ഒരു രണ്ട് അടയാളങ്ങളായിട്ട് പൗലോസ് കാണുകയും അങ്ങനെ ആയിരിക്കുന്നവർക്ക് വേണ്ടി പൗലോസ് ചെയ്യുന്ന രണ്ട് കാര്യം നമുക്ക് അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി 16-ാം വാക്യം, നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്യുന്നു, മറ്റൊന്ന് ഇടവിടാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവദാസന്മാരൊരു കടമയാണ് ദൈവജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അതൊക്കെ ചെയ്യുവാനും അത് സ്വീകരിപ്പാനും നമുക്ക് നൽകിത്തന്ന അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എൻ്റെ വിഷയം, ഹൃദയദൃഷ്ടി പ്രകാശിക്കുക, ഇതാണ് ഇന്നത്തെ വിഷയം. സ്തോത്രം. അപ്പം ഹൃദയദൃഷ്ടി പ്രകാശിച്ചവരും ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്തതായിരിക്കുന്ന ചില ജീവിതങ്ങൾ, ചില ഭാഗങ്ങൾ തിരുവചനത്തിൽ നിന്ന്. എല്ലാ വാക്യവും എടുത്ത് വായിപ്പിക്കാൻ സമയമെടുക്കുന്നില്ല, ഞാൻ പറഞ്ഞുവിടാം. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കൂടെ ഇരിപ്പാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ മാത്രം അറിയുന്നതായ ചില കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ മാത്രം മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, അതിൻ്റെ 16-ാം വാക്യത്തിൽ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിയണമെങ്കിൽ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത്, ഹല്ലേലൂയ, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം. ഇത് അറിയണമെങ്കിൽ ഒരുവൻ്റെതായിരിക്കുന്ന ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. സ്തോത്രം. മൂന്നാമത്, അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. നമ്മുടെ കർത്താവിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അറിയണമെങ്കിൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. ആമേൻ. നമ്മൾ ഈ ദിവസങ്ങളിൽ ബൈബിൾ സ്റ്റഡിയിൽ, ബൈബിൾ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണല്ലോ. ഹല്ലേലൂയയോടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു മനുഷ്യ ശരീരത്തിന് അവന് കാഴ്ച ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം 2 കണ്ണുകൾ തന്നിട്ടുണ്ട്. എന്നാൽ അകമേയുള്ള മനുഷ്യനും കാഴ്ച വേണമെങ്കിൽ, ലഭിക്കണമെങ്കിൽ, പ്രാപിക്കണമെങ്കിൽ, കാണണമെങ്കിൽ, ദൈവമഹത്വം കാണണമെങ്കിൽ, അവൻ്റെ അളവറ്റതായ ധനത്തിൻ്റെ മഹാത്മ്യം കാണണമെങ്കിൽ, വിശുദ്ധന്മാരുടെ അവകാശത്തിൻ്റെ മഹിമാധനം കാണണമെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, അകത്തെ മനുഷ്യനും ആത്മീയ മനുഷ്യനും ദൃഷ്ടി ആവശ്യമാണ്. സ്തോത്രം. നമുക്ക് ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾ കാണുവാനും കണ്ടു ചെയ്യുവാനും തക്കവണ്ണം 2 കണ്ണ് തന്നിട്ടുണ്ടെങ്കിൽ അകത്തെ മനുഷ്യനും
സ്വർഗത്തിലെ ദൈവം രണ്ട് ദൃഷ്ടികൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഹൃദയ ദൃഷ്ടി, അത് നമ്മളിവിടെ വായിച്ചു. മറ്റൊന്ന് ഹല്ലേലൂയ, ജ്ഞാനിക്ക് തലയിൽ ഒരു കണ്ണുണ്ട്. സദൃശ്യ സഭാപ്രസംഗിയിൽ 12:4 നമ്മൾ വായിക്കുമ്പോൾ, ജ്ഞാനിക്ക് തലയിലൊരു കണ്ണ്, ഭോഷൻ ഇരുട്ടിൽ നടക്കുന്നു. സ്തോത്രം. അപ്പൊ നീതിമാന്റെ തലയിലുള്ളതായിരിക്കുന്ന കണ്ണ്, എഫേസ്യ ലേഖനത്തിൽ ഒരു നീതിമാൻ, ഒരു ദൈവപൈതൽ, അവൻ്റെ തല സ്വർഗത്തിലും പാദം ഭൂമിയിലുമാണ്. സ്തോത്രം. ഓർക്കുക, തല സ്വർഗത്തിലാണെങ്കിൽ സ്വർഗീയമാകുന്ന ചിന്തകളിൽ വ്യാപരിക്കുന്നതായ എൻ്റെ തലയിലൂടെ കടന്നു പോകുന്ന വിഷയങ്ങൾ അവൻ്റെ പാദം വെക്കുന്നതും ആ സ്വർഗീയമായ ചിന്തയ്ക്ക് അടിസ്ഥാനപ്പെട്ട പാദങ്ങളിൽ കൂടെ ആയിരിക്കും. സ്തോത്രം. ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്ന ദൈവമക്കളെ, സ്വർഗസ്ഥലങ്ങളിൽ നമ്മെ ആക്കി വച്ചിരിക്കുന്ന സ്വർഗീയ ചിന്തകളാൽ ഭരിക്കപ്പെടുവാണ്ടൊക്കെ വേണം. ഒരു പ്രകാശിക്കപ്പെട്ട ഹൃദയ ദൃഷ്ടി നമുക്ക് തന്ന ആ അളവറ്റതായ ധനത്തിന്റെ മഹാത്മ്യം എന്തെന്ന് മനസ്സിലാക്കുവാണ്ടൊക്കെ വേണം. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത കൃപകളും മഹിമയും ഓർത്തുകൊണ്ട് നന്ദിയോടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. സ്തോത്രം. പുറമേയുള്ള മനുഷ്യൻ, അകത്തെ മനുഷ്യൻ. സ്തോത്രം. 2 Corinthians 4:12 നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ. സ്തോത്രം. അടുത്ത പദം എന്താണ്? ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ എങ്ങനെയാണ് ഈ പുതുക്കം പ്രാപിക്കുന്നത്? സ്തോത്രം. ഹൃദയ ദൃഷ്ടി പ്രകാശിച്ച ഒരു ദൈവപൈതലിന് ജീവിതത്തിൽ പുതുക്കം പ്രാപിക്കുവാൻ കഴിയും. സ്തോത്രം. പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഫെസൊസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും സ്തോത്രം ചെയ്തതുമായിരിക്കുന്ന വിഷയങ്ങളിൽ, സ്തോത്രം, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് മനസ്സിലാക്കുവാണ്ടൊക്കെ വേണം. പൗലോസ് അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് പിന്നിലുണ്ടായിരുന്നൊരു വിഷയം ഇതാണ്: അവിടെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന് പണി കുറഞ്ഞിരിക്കും. ഹല്ലേലൂയ. ഒരു സഭയിലെ വിശ്വാസിയുടെ, വിശുദ്ധൻ്റെ, ഒരു ദൈവപുത്രൻ്റെ ജീവിതത്തിൽ, സ്തോത്രം, ഹൃദയ ദൃഷ്ടി പ്രകാശമായി കഴിഞ്ഞാൽ നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് ശുശ്രൂഷ എളുപ്പമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ അല്ലെങ്കിൽ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം, അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ കണ്ണുകൊണ്ടൊന്നും എത്തത്തില്ല. ഈ കണ്ണിനെത്താവുന്ന ഒരു ദൂരപരിധിയുണ്ട്. ഈ കണ്ണുകൾക്ക് കാണുവാനുള്ളതായിരിക്കുന്ന ഒരു ദൃഷ്ടി പരിധിയുണ്ട്, ഒരു വീക്ഷണ പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് പോകുവാൻ കഴിയയില്ല. അതിനപ്പുറത്തേക്ക് പോകുവാൻ കഴിവുള്ള കണ്ണാണ് അകമേയുള്ള കണ്ണ്, ആത്മീയമായ കണ്ണ്, ഹൃദയ ദൃഷ്ടി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ പുറമേയുള്ള രണ്ട് വ്യക്തികൾ, ഒരു മനുഷ്യരെഴുത്തിൽ രണ്ട് വ്യക്തികളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ ആ രണ്ട് വ്യക്തികൾക്കും കണ്ണാവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, പുറമേയുള്ള മനുഷ്യന് രണ്ട് കണ്ണ്, അകത്തെ മനുഷ്യന്റെ ആത്മീയമായ കാഴ്ചയ്ക്കും ദൈവം രണ്ട് കണ്ണ് തന്നിട്ടുണ്ട്. സ്തോത്രം. ഒന്ന് ഹൃദയദൃഷ്ടി, ഒന്ന് തലയിലൊരു കണ്ണ്. ഇത് രണ്ടും ആർക്കും കാണാൻ കഴിയത്തില്ല. ഒരു ഡോക്ടർക്കും കാണാൻ കഴിയത്തില്ല. വിദഗ്ധമായിരിക്കുന്ന ആധുനിക ഉപകരണങ്ങളുടെ സഹായത്താലും ഇതൊന്നും കാണാൻ കഴിയത്തില്ല. എന്നാൽ ആർക്ക് കാണാൻ കഴിയുമെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വലിയവനായിരിക്കുന്ന കർത്താവിനെ കണ്ടുമുട്ടിയ ഒരു ദൈവപുത്രനെ ഇത് മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. താഴ്ത്ത് നമ്മൾ വായിക്കുമ്പോൾ, ഹൃദയ ദൃഷ്ടി തിരിച്ചറിവിൻ്റെ കണ്ണാണ്. നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവ്, നമ്മളിവിടെ വായിച്ചുള്ള വാക്യത്തിലെ, സ്തോത്രം, 18 അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിന് മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൽ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇന്നതെന്ന് എന്നുള്ള മലയാള വാക്കിൻ്റെ അർത്ഥം തരംതിരിച്ചറിയുക, വേർതിരിച്ചറിയുക, വിവേചിച്ചറിയുക. എൻ്റെ ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ വിവേചിച്ചറിയുക, വിവേചന വരമുള്ളവരായി തീരുക. കാണുന്നതെല്ലാം നന്മയെന്നും മിന്നുന്നതെല്ലാം പൊന്നെന്നും സംഭവ അനുകൂലമായി വരുന്നതെല്ലാം ദൈവവിഹിതമാണെന്നും വിശ്വസിക്കുന്നതല്ല ഒരു ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്രമാണം. സ്തോത്രം. അതിനെ വിവേചിച്ചറിയുവാൻ ഭേദഭേദങ്ങളെ തിരിച്ചറിയുവാൻ ഉള്ളതായിരിക്കുന്ന കഴിവ് പ്രാപിക്കുന്ന കണ്ണാണ് ഹൃദയദൃഷ്ടിയുടെ പ്രകാശനം. സ്തോത്രം, സ്തോത്രം. അനുകൂലങ്ങൾ സാഗര്യമായി വരുമ്പോൾ, ഹല്ലേലൂയ. ഞാനൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പണ്ടൊരു മനുഷ്യൻ റോഡിൽ കൂടെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ അവനൊരു 100 രൂപയുടെ ആവശ്യമുണ്ട്. അവനിങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാ 100 രൂപ തന്നാല് പടച്ചോൻ 50 രൂപ തന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ എടുത്തോളാ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന അവസരത്തിൽ ഒരു പേഴ്സ് അവിടെ കിടക്കുന്നു. ആ പേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് 50 രൂപയുണ്ട്. 50 രൂപയുണ്ട്. അപ്പോൾ അവൻ പറയാണ്, ഓ പടച്ചോൻ എത്ര വിദഗ്ധനായ ഓനാ, ഓനുള്ളത് എടുത്തിട്ടല്ലേ ഇങ്ങ് തന്നേന്ന്. ഓനറിയാ നമ്മുടെ കിട്ടിയാൽ പിന്നെ അങ്ങോട്ടില്ല, നമ്മുടെ പോക്കറ്റിൽ തന്നെയാവും, അതുകൊണ്ട് ഓനിക്കുള്ളത് എടുത്തിട്ടാണ് ഇങ്ങോട്ട് തന്നേന്ന്. പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങളെല്ലാം ഒത്തുവരുന്നത് ദൈവഗീതമാണെന്ന് മനസ്സിലാക്കുന്നതല്ല ഹൃദയദൃഷ്ടിയുടെ പ്രകാശനം. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. പ്രസംഗം മറന്നാൽ ഈ കഥ നിങ്ങൾ വല്ലപ്പോഴും ഓർക്കും. അത് മുമ്പിൽ പോയൊരു ബൈക്കുകാരൻ്റെ സീറ്റ് പോക്കറ്റിൽ നിന്ന് പോയ പേഴ്സ് അപ്പാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ നമ്മൾ എന്തെല്ലാം കാണുമെന്നറിയാമോ, എന്തെല്ലാം അറിയുമെന്നറിയാമോ. നാം ആയിരിക്കുന്ന അവസ്ഥ പോലും ഇന്ന് അറിയാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ഹൃദയദൃഷ്ടിക്ക് പ്രകാശനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം ജ്ഞാനിക്ക് തലയിലൊരു കണ്ണ്, ഹല്ലേലൂയ. ജ്ഞാനിക്ക് ഹൃദയത്തിൻ്റെ ദൃഷ്ടിയുടെ പ്രക്രിയത്തിലൊരു കണ്ണ്, അല്ലെങ്കിൽ ആത്മീയ കണ്ണ്. സ്തോത്രം. ആമേൻ. മുമ്പോട്ട് ഞാൻ പോകട്ടെ. നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയുന്ന കണ്ണാണ് ഈ കണ്ണ്. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 3:5 വാക്യത്തിൽ, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നന്മ തിന്മകളെ കുറിച്ച് അറിയുന്നവരാകുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അതുവരെ അവരുടെ കണ്ണ് തുറന്നിട്ടില്ലെന്നാണ് അർത്ഥം. കണ്ണിമ തുറന്ന് അല്ലെ കർത്താവ് അല്ലെ വചനത്തിൻ്റെതായിരിക്കുന്ന വിവക്ഷ അല്ലെങ്കിൽ അവൻ്റെ വചനത്തിൻ്റെതായിരിക്കുന്ന വിഷയത്തിൽ കണ്ണെന്ന് പറയുന്നത് ഈ രൂപത്തെ മാത്രം ഉദ്ദേശിച്ചല്ല കണ്ണ് ദൃഷ്ടി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിൻ്റെതായിരിക്കുന്ന പ്രവർത്തനത്തെയും കൂടെ ലക്ഷ്യമാക്കിയതാണ് കണ്ണെന്ന് പറയുന്നത്. സ്തോത്രം. ആദമിൻ്റെയും അവയുടെയും കണ്ണ് സൃഷ്ടിച്ച് ജീവൻ ശ്വാസം മൂക്കിൽ ഊതി നിമിഷം മുതൽ കണ്ണ് തുറന്നു, ഇമ വെട്ടുന്നു, അടയ്ക്കുന്നു, തുറക്കുന്നു, കാണുന്നെല്ലാം ഉണ്ട്. സ്തോത്രം. ഏത് കണ്ണാണ് ഇവിടെ പറയുന്നത്? ഹല്ലേലൂയ. നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിവിൻ്റെ കണ്ണ് ലഭിച്ചവരാണ് ദൈവമക്കൾ. അതുകൊണ്ടാണ് സകലത്തെയും വിട്ട്, ഹല്ലേലൂയ, സമ്പത്തുകളുടെ അപകാരം പോലും വേണ്ടെന്ന് വെച്ച്, അമ്പരച്ചുംബികളായ സൗദങ്ങളിൽ നിന്ന് വിട്ടിറങ്ങി, ചാർച്ചക്കാരെയും കൂട്ടുകാരെയും രക്തബന്ധങ്ങളെ പോലും ഉപേക്ഷിച്ച്, ഹല്ലേലൂയ, കർത്താവിൻ്റെ പാദത്തിലേക്ക് ഓടി വന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ശരണത്തിനായി ഓടി വന്നത് എന്തിനാണെന്നറിയാമോ? സ്തോത്രം. അവനോടുള്ളതായിരിക്കുന്ന സ്നേഹം, എനിക്ക് ലഭിച്ചതായ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയുടെ പ്രകാശനം ഒരിക്കലും തഴമ്പിച്ചു പോകുവാൻ ഇടയാകരുത്, അത് മങ്ങലാകുവാൻ ഇടയാകരുത്, അത് കരിന്തിരി കത്തുവാൻ ഇടയാകരുത്. അത് കത്തേണം, അത് കത്തേണം. ഒരു കരിന്തിരി പോലെ കത്തിക്കൊണ്ട്, മെഴുകുപോലെ ഉരുകിക്കൊണ്ട് ലോകത്തിന് പ്രകാശം കൊടുക്കുവാൻ എന്നെ കൊണ്ട് എന്ത് കഴിയുമോ ചെയ്യുവാൻ കഴിയുമോ അതും പ്രകാരമായി തീരുവാൻ ശരണത്തിനായി ഓടി വന്ന ദൈവബദലേ, നിനക്ക് വേണ്ടി നിലകൊള്ളുന്ന, നിന്റെ പക്ഷത്ത് നിൽക്കുന്ന, നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു അരുമനാഥൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുമ്പോട്ട് പോകാം. തലയിലെ കണ്ണെന്തിനാണ്? സ്വർഗീയമായവയെ കാണുവാൻ. ഞാൻ പറഞ്ഞല്ലോ, എഫസോസിലെ വിശുദ്ധന്മാർ അല്ലെങ്കിൽ എഫസോസിലെ വിശ്വാസികൾ അവരുടെ തല സ്വർഗത്തിലാണ്. അപ്പോൾ സ്വർഗത്തിലെ കാഴ്ച ലഭിച്ചു പോകുമ്പോൾ സ്വർഗീയമായതായിരിക്കും അവൻ്റെ വായിലും ഹൃദയത്തിലും വരുന്നത്. പണ്ടൊരു മാർക്കറ്റിൽ, നമ്മുടെ നാട്ടിൽ ചന്ത അറിയാം, ആഴ്ചയിൽ ഒരിക്കലൊരു ചന്ത ഇങ്ങനെ വരും. ഞങ്ങളുടെ ഇടക്കര ശനിയാഴ്ചയിലാണ് എല്ലാ ശനിയാഴ്ചയും ചന്ത. തമിഴ്നാട്ടിൽ നിന്ന് കന്നാലി വരും, പച്ചക്കറി, അങ്ങനെ പല സാധനങ്ങളവിടെ. അപ്പം ഇങ്ങനെ ചന്തയിൽ മലയാളികളും അല്ലാത്തവരും ഒരുമിച്ച് വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു മലയാളിയും പട്ടരും, ഒരു പട്ട ഒരു ബ്രാഹ്മണനും തമ്മിൽ വലിയ ഈശാവാശനുണ്ടായി. സാധനത്തിന് വില പറഞ്ഞ് അവർ വാക്ക് തിരക്കുക, വലിയ പ്രശ്നത്തിലേക്ക് വന്നപ്പോൾ ഈ മലയാളി
കുണ്ടറട്ടിൻ്റെതായിരിക്കുന്ന ഡിക്ഷണറിയെ ഭേദിക്കുന്ന വിധത്തിലുള്ളതായിരിക്കുന്ന ഡയലോഗുകൾ അടിച്ചു വിട്ടു. അതൊക്കെ കേട്ട് ജനങ്ങളിങ്ങനെ കാത്തിരിക്കും, ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നുള്ള ബന്ധത്തിൽ. അപ്പം മലയാളിയുടെ ഭർത്താനമെല്ലാം കഴിഞ്ഞ് ഞാൻ പട്ടനും പറഞ്ഞു, കത്രിക്ക, വെള്ളരിക്ക, കുമ്പളിങ്ങ, കുക്കുമ്പർ, ചേന, കാച്ചിൽ, ചേമ്പ് എന്നിവരും പറഞ്ഞു. വട്ടത്തിൽ നിൽക്കുന്നവർ പറഞ്ഞു, പട്ടനെ നീ എന്നെ പറഞ്ഞ പട്ടനെ പൊട്ടനില്ലെന്നൊക്കെയല്ലേ കേട്ടിട്ടുള്ളത്? ഇവൻ പറഞ്ഞത് ഏഴാറ്റിപ്പോയി കുളിച്ചാൽ തീരുമോ? നീ എന്നാ പറഞ്ഞ നാലെണ്ണം പറയാൻ വയ്യായിരുന്നു എന്ന് ചോദിച്ചു. പട്ടൻ പറഞ്ഞ മറുപടി കേൾക്കണം, അവൻ സാപ്പിടുന്നത് അവൻ ചൊല്ലിന, ഞാൻ സാപ്പിടുന്നത് ഞാൻ പേശിന. പൊരിഞ്ചാച്ച, നീ ഏത് ശാപ്പിടുന്നോ അതാണ് നിന്റെ വായിൽ വരുന്നത്. നിന്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ടുണ്ടോ? നിന്റെ തല സ്വർഗത്തിലാണോ? ആ സ്വതലയിലുള്ള കണ്ണുകൊണ്ട് സ്വർഗീയമായതാണോ നീ കാണുന്നത്? നിന്റെ അതരത്തിൽ കൂടെ വരുന്നതും അത് തന്നെയായിരിക്കും. നിന്റെ പാദങ്ങൾ വെക്കുന്നതും അതിൽ കൂടെ തന്നെയായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിനെ ലോത്തിനെ നോക്കുക. അബ്രഹാമിൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു. ലോത്തിനും കണ്ണുണ്ടായിരുന്നു. അവൻ്റെ കണ്ണിന് പ്രകാശം ഈ ലോകത്തിലെ നീരോട്ടമുള്ള സ്ഥലവും പുല്ലും മാലിയും പശുവിനെയും കാളയും പോത്തിനെയും മേയ്ക്കുവാനുള്ള സ്ഥലമായിരുന്നു ലോത്തിൻ്റെ ലക്ഷ്യം. അബ്രഹാമിൻ്റെ ലക്ഷ്യമോ? കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഓർപ്പിച്ചല്ലോ, സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ. വാഗ്ദത്ത ദേശത്ത് ആയിരുന്ന അബ്രഹാം ഒരു അന്യദേശത്തെന്ന പോലെ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോവിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതായ നഗരത്തിനായി കാത്തുകൊണ്ട് കുഞ്ഞുങ്ങളോട് കൂടെ താമസിച്ച് ആ മഹത്വം പ്രാപിച്ചു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചല്ലോ, ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ, അബ്രഹാം 175-ാമത്തെ വയസ്സിലാണെന്ന് പറഞ്ഞതെങ്കിൽ, സ്തോത്രം, ഇസഹാക്കിന് എത്ര വയസ്സുണ്ടായിരിക്കും? 75 വയസ്സ്. 75 വയസ്സ് ഇസഹാക്കിനുണ്ടെങ്കിൽ യാക്കോബിന് എത്ര വയസ്സുണ്ടായിരിക്കും? 15 വയസ്സ്. ആ അബ്രഹാമിൻ്റെ 100-ാമത്തെ വയസ്സിലാണ് ഇസഹാക്ക്, സ്തോത്രം, ഹല്ലേലൂയ. ഇസഹാക്കിൻ്റെ 60-ാമത്തെ വയസ്സിലാണ് യാക്കോബ് ജനിച്ചതെങ്കിൽ 15 വയസ്സുള്ളതായിരിക്കുന്ന യാക്കോബിനെ കിൻഡർഗാർഡനിൽ വിട്ടു കാണത്തില്ല അവനെ. കാരണം അന്ന് കിൻഡർഗാർഡനിൽ പോകുന്നതൊക്കെ കല്യാണം ആലോചിക്കുന്ന 60 വയസ്സാകുമ്പോൾ ആലോചന തന്നെ വരുന്നേ. സ്തോത്രം, നമുക്കൂടെ 60 വയസ്സാകുമ്പോഴത്തേനും തലമുറ 2-3 കണ്ടു കഴിയൂലേ? പ്രൈസ് ദി ലോർഡ്. യാക്കോബിൻ്റെ ജീവിതത്തിലെ പ്രത്യാശ എവിടെ നിന്ന് വന്നതെന്നറിയാമോ? തൻ്റെ വല്യപ്പച്ചൻ്റെ മടിയിൽ നിന്ന് കിട്ടിയതാ, പക്കലിൽ നിന്ന് കിട്ടിയതാ, വായിൽ നിന്ന് കിട്ടിയതാ. സ്തോത്രം. ഹൃദയദൃഷ്ടി പ്രകാശിച്ച അബ്രഹാമേ, ഹൃദയദൃഷ്ടി പ്രകാശിച്ചവൻ്റെ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഹൃദയദൃഷ്ടി പ്രകാശിച്ചവൻ്റെ യാത്രയിൽ പാദടികളെ, പാദപീഠതല്ലെങ്കിൽ കാലടികളെ പിന്തുടർന്ന് എന്നാൽ യാഗപീഠങ്ങൾ അവിടെ കാണാം. ഹൃദയദൃഷ്ടി പ്രകാശിച്ചവൻ്റെ പുറകെ പോയാൽ ആരാധനയുടെ ശബ്ദങ്ങൾ കേൾക്കാം. ഹൃദയദൃഷ്ടി പ്രകാശിച്ചവനോട് കൂടെ ഇരുന്നാൽ ആത്മാവിൻ്റെ ചൈതന്യമുണ്ടാകും. ഹൃദയദൃഷ്ടി പ്രകാശിച്ചവനോട് കൂടെ സംസാരിച്ചാൽ കൃപയുടെ വാക്കുകൾ കേൾക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ക്ഷീണിച്ചിരിക്കുന്ന അവകാശത്തെ തണുപ്പിക്കുന്ന, ബലപ്പെടുത്തുന്ന, ഉപ്പിനാൽ രുചിവരിച്ചതായിരിക്കുന്ന വാക്കുകൾ ഹൃദയദൃഷ്ടി പ്രകാശിച്ചവൻ്റെ അതരത്തിൽ നിന്ന് പൊഴിഞ്ഞു വരുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. ലോത്ത് എന്ത് ചെയ്യുന്നറിയാമോ? ലോത്ത് തലപൊക്കി നോക്കി, നീരോട്ടമുള്ള സ്ഥലം കണ്ടു. ലോത്ത് കണ്ടത് കന്നാലിയെ, പോത്തിനെയും എരുമയൊക്കെ മേയ്ക്കാനുള്ളതായിരിക്കുന്ന, പശുവിനെയും കാളയും ആടിനെയും മേയ്ക്കാനുള്ള സ്ഥലം കണ്ടു. എന്നാൽ പിള്ളേർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാണോ എന്ന് മനസ്സിലാക്കിയില്ല. സ്വർഗീയ ദർശനം പ്രാപിച്ച, തലയിൽ കണ്ണുള്ള, ഹൃദയദൃഷ്ടി പ്രകാശിച്ച അബ്രഹാം നോക്കിയത് അതെല്ലാം പോട്ടെ, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും പാർക്കുവാൻ കൊള്ളാകുന്ന ഒരു ദേശമാണോ ഞാൻ ചെന്ന് തിരഞ്ഞെടുക്കുന്നത്? ഇതായിരിക്കട്ടെ നമ്മുടെ ചിന്ത. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഹൃദയദൃഷ്ടി പ്രകാശിച്ചവൻ്റെ പേര് 1-ാം സ്ഥാനത്ത്, അബ്രഹാമിൻ്റെ സന്തതിയായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. സ്തോത്രം,
ലോത്തെ നിന്റെ പേര് എവിടെയാണെന്ന് അറിയാമോ? നീതിമാനായി വലഞ്ഞുപോയ ലോത്ത്. ഈ നീതിമാനായി വലഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രീതിയിൽ പറഞ്ഞാൽ പുതിയ തുണി കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് ഒരലക്കലക്കിയപ്പോഴത്തേക്കിന് പിന്നെ ഉടുക്കാൻ കൊള്ളാത്ത വിധത്തിൽ അതങ്ങ് വലഞ്ഞുപോയി. നമ്മൾ പറയത്തില്ലേ, അതിൻ്റെ ഇഴ ഏതാണെന്ന് തിരിച്ചറിയാതെ വലഞ്ഞുപോയി, ഒന്നിനും കൊള്ളാതെ പോയി. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ഇറങ്ങിയതും ലോത്ത് ഇറങ്ങിയതും തമ്മിൽ വ്യത്യാസമുണ്ട്. അബ്രഹാം ഇറങ്ങിയത് തേജോമാനായ ദൈവത്തെ കണ്ടതുകൊണ്ടാ. ലോത്ത് ഇറങ്ങിയത് തേജോമാനായ ദൈവത്തെ കണ്ടവനെ കണ്ടോണ്ടാ. അതാ വ്യത്യാസം വന്നു പോയത്. നിന്റെ ദൃഷ്ടി എവിടെയാണ്? നിന്റെ ഹൃദയദൃഷ്ടി എവിടെയാണ്? നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. നമ്മുടെ നിക്ഷേപം എവിടെയാണ്? നമ്മുടെ നിക്ഷേപത്തെ സൂക്ഷിക്കുവാൻ, നമ്മുടെ ഉപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തനായിരിക്കുന്ന കർത്താവിലാണോ നമ്മുടെ ദൃഷ്ടി? ഹല്ലേലൂയ. നമ്മുടെ തലയിലെ കണ്ണ് അവനെയാണോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് നിരാശയ്ക്ക് ആവശ്യമില്ല, നമുക്ക് നിരാശയ്ക്കോ ക്ഷീണത്തിനോ അവകാശമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹൃദയദൃഷ്ടി പ്രകാശിച്ചവൻ്റെ യാത്രയും പാതയും വ്യത്യാസമുണ്ട്. അവൻ്റെ യാത്രയിൽ യാഗപീഠമുണ്ട്, ആരാധനയുണ്ട്, കൂട്ടായ്മയുണ്ട്, ദൈവമായുള്ള സംസർഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കുക, കനാൻ ദേശം ഒറ്റ നോക്കുവാൻ പോയ 12 പേര്, 10 പേര് ഗ്രൂപ്പ് തിരിഞ്ഞു, 2 പേര് വേറൊരു ഗ്രൂപ്പ്. ഹല്ലേലൂയ. ഭൂരിപക്ഷത്തിൻ്റെ വെളിച്ചത്തിൽ ഹൃദയദൃഷ്ടി പ്രകാശിച്ചതിന്റെ വെളിച്ചത്തിലാണ് അവർ കണ്ട കാഴ്ച. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 10 പേര് യോശുവയും കാലേവും, 10 പേര് 2 പേര് യോശുവയും കാലേവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവര് 10 പേര് പറഞ്ഞു, നമുക്ക് അവരുടെ നേരെ ചെല്ലാൻ കഴിയത്തില്ലെന്നേ, നമ്മൾ വെട്ടുക്കിളി പോലെയുള്ളന്നേ, അവർ അനാഖ്യമല്ലന്മാരാ, നീണ്ട കഴുത്തുള്ളവരാ, എല്ലാം ശരിയാ. ഇവരും പറഞ്ഞു നമുക്കും ചെല്ലാനൊക്കത്തില്ല, പക്ഷേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ ആ ദേശം നമുക്ക് പിടിച്ചടക്കുവാൻ കഴിയും. ഇതാണ് ഹൃദയദൃഷ്ടി പ്രകാശിച്ച ഒരു ദൈവബദലിൻ്റെതായിരിക്കുന്ന വാക്ക്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അസാധ്യമാകുന്ന കാര്യങ്ങൾ നിന്റെ മുമ്പിലിരിക്കുമ്പോൾ വിശ്വാസത്താൽ ഞാൻ ഇതിന്റെ നേരെ ചെല്ലും, ഇതിനെ ഞാൻ മതിൽ ചാടിക്കടക്കും, കോട്ടകളെ ഇടിക്കുവാൻ ബലമുള്ള, തകർക്കുവാൻ ബലമുള്ള സൈന്യ നായകൻ ഊരിപ്പിടിച്ച വാളുമായി നിനക്ക് മുമ്പിലുണ്ടെങ്കിൽ നീ എന്തിനാണ് പ്രതികൂലത്തെ ഭയപ്പെടുന്നത്? ദുർഘടങ്ങളെ സമഭൂമിയാക്കുവാൻ, കുന്നുകളെ ഇടിച്ചു നിരത്തുവാൻ സെരുബാബേലിന്റെ ദൈവം നിന്റെ ദൈവമായി കൂടെയുണ്ടെങ്കിൽ. ഹല്ലേലൂയാ. അവര് കണ്ടത് അനാഖ്യമല്ലന്മാർ വാസ്തവമാണ്. എന്നാൽ യോശുവയും കാലേവും അവരുടെ കണ്ണുകൾ കൊണ്ട് അവർ കണ്ട കാഴ്ച എന്ന് അവരുടെ നടുവിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. പ്രൈസ് ദി ലോർഡ്. വക്രതയും കോട്ടമുള്ള തലമുറയിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഹല്ലേലൂയ. വക്രതയും കോട്ടമുള്ള തലമുറയിൽ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് മഹിമയിലായിരിക്കുന്ന കർത്താവാണ് നമ്മോട് കൂടെയുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ആമേൻ. എലീശാ പ്രവാചകനെ ശിഷ്യരെയും നമുക്ക് നോക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6:15 വാക്യം എടുക്കേണ്ട വായിക്കേണ്ട, ഞാൻ പറഞ്ഞു വിടാം. ഒരു രാവിലെ സമയം പ്രവാചക ശിഷ്യൻ രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങി, ഒന്നിനോ രണ്ടിനോ അങ്ങനെ ഇറങ്ങിയതായിരിക്കും. സ്തോത്രം. അവനൊന്ന് നോക്കിയപ്പോൾ മല മുഴുവൻ ആരാം സൈന്യം വന്ന് വളഞ്ഞിരിക്കുന്നു. ദാസൻ പറയുകയാണ്, യജമാനനെ, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും? ആരാം ഈ സൈന്യം പർവ്വതത്തെ മലയും നിറതോ വളഞ്ഞിരിക്കുന്നു, അയ്യോ നമ്മൾ എന്തു ചെയ്യും? അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, പ്രവാചകൻ ശിഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ കണ്ണ് തുറന്നു എന്ന് പറഞ്ഞ കണ്ണടച്ചോണ്ടാണ് നടന്നത്, ഇതുവരെ കണ്ണ് തുറന്നിട്ടില്ലെന്നാണ് അർത്ഥം. ഹല്ലേലൂയ. അവൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിലേ ആരാമ സൈന്യത്തോട് കൂടെ നിൽക്കുന്ന അതിലും വലുതായ സൈന്യത്തെ കാണാൻ ഒക്കുകയുള്ളൂ. ഹൃദയദൃഷ്ടി പ്രകാശിച്ച പ്രവാചകൻ പറഞ്ഞു, അവരോട് കൂടെയുള്ളവരെക്കാൾ വലിയവനാ നമ്മോട് കൂടെയുള്ളത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ? ലോകത്തെ ജനം മുഴുവനും അനുകൂലമെങ്കിൽ യഹോവ പ്രതികൂലമായാൽ എന്താ പ്രയോജനം? പ്രൈസ് ദി ലോർഡ്. ലോകം മുഴുവനും നിനക്കെതിരെ ആയിരിക്കട്ടെ, ഹല്ലേലൂയ, ഈ ലോകത്തെ കടലിനെ കരയെ സൃഷ്ടിച്ചവൻ നിന്നോട് കൂടെയുണ്ടെങ്കിൽ. സ്തോത്രം, 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 ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:4 നമ്മൾ വായിക്കുന്നു, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ.
ഈ ഉറപ്പുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലത്തെ ആരാധന നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യോശുവയും കുടുംബവും എന്താണ് പറയുന്നത്? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അമേരിക്കൻ നോർത്ത് അമേരിക്കൻ മേളി കോൺഫറൻസിൻ്റെതായിരിക്കുന്ന തീം അതാണ്. യോശുവയുടെ 24:15, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ആരുടെ നടുവിലാണ് പറഞ്ഞതെന്നറിയോ? എല്ലാവരും പറഞ്ഞു ഞങ്ങൾ വന്ന ദൈവത്തിനടുക്കിലേക്ക് നദി കടന്ന് അങ്ങ് പോകാൻ പോവാന്നേ. സ്തോത്രം. നിന്റെ വിശ്വാസം കുട്ടും പാട്ടും കൊണ്ട് ഇനി നടക്കത്തില്ല, പരിപാടിയൊന്നും നടക്കത്തില്ല. ഞങ്ങൾ അങ്ങോട്ട് പോകാം, അവിടെ അതും ഇതൊക്കെ ഉണ്ട്, ഫ്രീ ആയിട്ട് കിട്ടും, പെമ്പിള്ളാരെ കെട്ടിച്ചുവിടാൻ സൗകര്യമുണ്ട്, പേരമേയാനും വീട് വെക്കാനൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും, ഞങ്ങൾ അങ്ങോട്ട് പോകുക എന്നേ. യോശുവ, അയ്യോ മക്കളെ പോവല്ലോ, ഒന്നുകൂടെ നമുക്ക് പ്രാർത്ഥിച്ചു നോക്കാന്ന് പറഞ്ഞോ. യെസ്, വേമ്പു, ഭയവും പീരുത്തുള്ളവരും ഇവിടെ വേണ്ട, ഭയവും പീരുത്തുള്ളവരോട് വേണ്ടെന്നേ. അതുകൊണ്ട് നാളെ അങ്ങ് പോയിച്ചാരും പോകാൻ പറഞ്ഞെന്ന് പറയല്ലേ. ഭയവും പീരുത്തുള്ളവും വേണ്ട. യോശുവ പറഞ്ഞു, നിങ്ങൾക്ക് ബോധിച്ച പോലെ ചെയ്തു, ഞാനും എന്തോ എങ്ങനെ എൻ്റെ കുടുംബത്തെയും പ്രൈസലോ. കുടുംബവും ആരെ നേടിയില്ലെങ്കിലും കുടുംബത്തെ നേടാൻ മറക്കല്ലേ. സ്തോത്രം. പ്രവാചകൻ യെശയ്യാവ് പറയുന്ന, യഹോവേ അടിയനും നീ എനിക്ക് തന്ന മക്കളും ഇതാ സിയോൻ പർവ്വതത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയദൃഷ്ടി പ്രകാശിച്ചവൻ്റെതായ തീരുമാനം, ആര് കൂടെയില്ലെങ്കിലും തനിച്ചു നിൽക്കേണ്ടി വന്നാലും തനിച്ചു വിടാത്ത, ഏകനായി മുഖാത്ഭുതങ്ങളെ ചെയ്യുന്ന, സർവശക്തിനു വേണ്ടി നിലകൊള്ളുമെന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ തീരുമാനം. പ്രൈസിലോടെ പൗലോസിനെയും ദേമാസിനെയും നോക്കുക. സ്തോത്രം. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, സ്തോത്രം, ഞാൻ യെരുശലേമിൽ കഷ്ടം സഹിക്കാൻ മാത്രമല്ല മരിക്കുവാനും തയ്യാറായിരിക്കും എന്ന് പറഞ്ഞ ആ പൗലോസിൻ്റെ കൂടെ പോയതായ ദേമാസ് കഷ്ടം സഹിക്കുവാൻ വയ്യാതെ ഹല്ലേലൂയ തെസ്സലോനിക്കയിലേക്ക് പോയി. ആമേൻ. ദർശനം ലഭിച്ചിറങ്ങിയതായ പലരും 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 വിട്ടുപോയതായ പാതയിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നു എന്ന് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ആയിരങ്ങൾ പതിനായിരങ്ങൾ പട്ടുപോയതായ പോർക്കളത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുമെന്ന് ഓർക്കണം. എന്നാൽ ഇന്നയോളം നിർത്തിയതായ ദൈവത്തിൻ്റെ കൃപയെ ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ, ഇന്നയോളം നമ്മെ താങ്ങിയതായ ദൈവകൃപയെ ഓർത്തുകൊണ്ട് ഉടഞ്ഞു പോകേണ്ട സാഹചര്യങ്ങളിൽ, തകർന്നു പോകേണ്ട സാഹചര്യങ്ങളിൽ, വിട്ടോടിപ്പോകേണ്ട സാധനങ്ങളിൽ, മതിയെന്ന് പറഞ്ഞ് ചുല്ലിട്ടതായ ദിവസങ്ങളിൽ അവിടെയും ഇറങ്ങി വന്ന് നിന്നെ തട്ടി ഉണർത്തിയതായിരിക്കുന്ന അപ്പവും വെള്ളവും അടയും തന്ന് നിന്നെ ശക്തീകരിച്ച് വീണ്ടും ഓടുവാൻ ബലപ്പെടുത്തിയ ആ ദൈവകൃപ. സ്തോത്രം. നമുക്ക് ലഭിച്ച പ്രകാശനം മങ്ങിപ്പോകാതെ, ഹൃദയദൃഷ്ടി തഴമ്പിച്ചു പോകാതെ, ആമേൻ. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിഞ്ഞുകൊണ്ട്, അവൻ്റെ മഹിമയുടെ അളവറ്റ മഹിമാധനം ഇന്നതെന്നറിഞ്ഞുകൊണ്ട്, അതിനെ വിവേചിച്ചറിഞ്ഞുകൊണ്ട്, ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.